ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ദിശാനിർണയ ഉപഗ്രഹം NVS-02 വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100-ാമത് വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ISRO. രാജ്യത്തിന്റെ വികസനയാത്രയിൽ സ്പോർട്സ് അവിഭാജ്യ ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 38-ാമത് ദേശീയ ഗെയിംസ് ഡെറാഡൂണിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര പോലീസ് പിടിയിൽ. നെന്മാറ SHOയെ സസ്പെൻഡ് ചെയ്തു. ഇന്ന് ദേശീയ മാധ്യമ ദിനം. സംസ്ഥാനത്ത് ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിൽ പല രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തതായി മന്ത്രി വീണ ജോർജ്. 3-ാം 2020 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ദിശാനിർണയ ഉപഗ്രഹമായ NVS-02 വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിലെ 2-ാമത്തെ ലോഞ്ച് പാഡിൽ നിന്ന് രാവിലെ 6:23 GSLV-F15 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു NVS-02 വിക്ഷേപണം. സതീഷ് ധവാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ 100-ാമത്തെ വിക്ഷേപണമാണിത്. ഡെസ്ക് റിപ്പോർട്ട്.
ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാദേശിക നാവിഗേഷൻ ഉപഗ്രഹ സംവിധാനമാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക്. രാജ്യത്തെ ഉപയോക്താക്കൾക്ക് കൃത്യമായ സ്ഥാനം, വേഗം, സമയക്രമം എന്നിവ നൽകാൻ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹത്തിന് ഇന്ത്യൻ ഭൂപ്രദേശത്തിന് അപ്പുറത്തേക്ക് ഏകദേശം 1500 കിലോമീറ്റർ മേഖലയിലും സേവനം ലഭ്യമാക്കാനാകും. 2019 വിക്ഷേപിച്ച IRNSS-1E ഉപഗ്രഹത്തിന് പകരമായാണ് ഇപ്പോൾ 2-ാം തലമുറയിലെ അത്യാധുനിക ഉപഗ്രഹമായ NVS-02 അയക്കുന്നത്. 2023 May 29 NVS-01 ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു.
രാജ്യത്തിന്റെ വികസനയാത്രയിൽ അവിഭാജ്യ ഘടകമായാണ് സ്പോർട്സിനെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 3-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 38-ാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഖേലോ ഇന്ത്യ പോലെ സംരംഭങ്ങൾക്ക് കീഴിൽ കായികരംഗത്ത് ആധുനിക സൌകര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചുവെന്നും കഴിഞ്ഞ ദശകത്തിൽ കായികരംഗത്തെ ബജറ്റ് 3-ഇരട്ടിയായെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ബാഡ്മിന്റൺ ഒളിമ്പ്യൻ ലക്ഷ്യാസൻ ദീപശിഖ പ്രധാനമന്ത്രിക്ക് കൈമാറി. അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ താരം PSG-നെയും വുഷു താരം മുഹമ്മദ് ജാസലുമായിരുന്നു കേരളത്തിന്റെ പതാകവാഹകർ. മത്സരങ്ങൾ ഈ മാസം 26-ന് ആരംഭിച്ചിരുന്നു. 437 കായിക താരങ്ങളും 113 ഒഫീഷ്യൽസും ഉൾപ്പെടെ 550 അംഗ സംഘമാണ് കേരളത്തിനായി ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്നത്. 29 കായിക ഇനങ്ങളിൽ കേരള താരങ്ങൾ മാറ്റുരയ്ക്കും. ഇന്നലെ നടന്ന ബീച്ച് ഹാൻഡ്ബോൾ ലീഗ് വനിതകളുടെ പൂൾ ബിയിലും വനിതാ ബാസ്കറ്റ്ബോളിലും കേരളം ഛത്തീസ്ഗഡിനെ പരാജയപ്പെടുത്തി. കേരളം ഇന്ന് വനിതാ പുരുഷ വാട്ടർ പോളോയിൽ മത്സരത്തിനിറങ്ങും. കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയായ നീന്തൽ താരം സാജൻ പ്രകാശ് ഇന്ന് മത്സരത്തിനിറങ്ങും. 200 മീറ്റർ ഫ്രീസ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ളൈ സ്ട്രോക്ക് എന്നീ ഇനങ്ങളിലാണ് സാജൻ മത്സരിക്കുന്നത്. വോളിബോളിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകളും ബാസ്കറ്റ്ബോളിൽ വനിതകളും ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ വിഭാഗം ഖോഖോയിൽ 2-ാം മത്സരത്തിൽ കേരളം മഹാരാഷ്ട്രയെ നേരിടും. വനിതാ വിഭാഗം ബീച്ച് ഹാൻഡ്ബോളിൽ 3-ാം മത്സരത്തിൽ ബംഗാളാണ് കേരളത്തിന്റെ എതിരാളി. റഗ്ബിയിൽ പുരുഷ വിഭാഗം മഹാരാഷ്ട്രയെയും വനിതാ വിഭാഗം ബംഗാളിനെയും നേരിടും. വനിതാ വിഭാഗം വാട്ടർ പോളോയിൽ കേരളം തമിഴ്നാടിനെയും പുരുഷന്മാർ മണിപ്പൂരിനെയും നേരിടും. വുഷു ഇനത്തിലും കേരളത്തിന് ഇന്ന് മത്സരമുണ്ട്. പ്രദർശന മത്സരമായി കളരിയും ഇന്ന് ആരംഭിക്കും.
റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പോത്തുണ്ടി തിരുത്താമ്പാടത്തെ ചെന്താമര പോലീസ് പിടിയിലായി. ഇന്നലെ രാത്രി 11 മണിയോടെ വീടിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അതേസമയം സംഭവത്തിലുണ്ടായ പോലീസ് വീഴ്ചയിൽ നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം മഹേന്ദ്രസിംഗിനെ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ 2 രാത്രിയും 2 പകലും നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പിടികൂടിയത്. പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഭക്ഷണം തേടി തിരിച്ചിറങ്ങിയതിനിടയിലാണ് പിടിയിലായത്. സ്റ്റേഷനിൽ എത്തിച്ച പ്രതിക്കെതിരെ ജനരോഷം ഉയർന്നതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. 5 പേരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നുവെന്നും അതിൽ 2 പേരെ മാത്രമേ താൻ ഇപ്പോൾ വകവരുത്തിയിട്ടുള്ളൂ എന്നും ഇയാൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. രാത്രി തന്നെ പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 5 വർഷം മുമ്പ് പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് പ്രതി ചെന്താമര സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്.
ഇന്ന് ദേശീയ മാധ്യമ ദിനം. 1780 ജെയിംസ് അഗസ്റ്റസ് ഹിക്കി രചിച്ച ബംഗാൾ ഗസറ്റ് എന്ന ഇന്ത്യയിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച ദിവസമായ January 29 എല്ലാ വർഷവും ദേശീയ മാധ്യമ ദിനമായി ആചരിക്കുന്നത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മാധ്യമ ദിനാഘോഷം സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജിമ്മുകളിലെ അനധികൃത മരുന്നുകൾ കണ്ടെത്തുന്നതിനും അവയുടെ ദുരുപയോഗം തടയുന്നതിനുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധന നടത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 50 ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിൽ പല രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുത്തെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ശരീര സൌന്ദര്യ മത്സരങ്ങളുടെ ഭാഗമായി ജിമ്മുകൾ കേന്ദ്രീകരിച്ച ഉത്തേജക മരുന്നുകൾ അനധികൃതമായി ഉപയോക്താക്കൾക്ക് നൽകുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പരിശോധന നടത്തിയത്. പിടിച്ചെടുത്ത മരുന്നുകളെല്ലാം തന്നെ സ്റ്റിറോയിഡുകൾ അടങ്ങിയവയാണ്. ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം മാത്രം കഴിക്കേണ്ട മരുന്നുകളാണിവ. ഇത്തരം മരുന്നുകൾ അംഗീകൃത ഫാർമസികൾക്ക് മാത്രമാണ് വിൽക്കാൻ അധികാരം. ഇത്തരം മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ ജിമ്മുകൾക്കെതിരെ കേസെടുത്ത് കർശന നിയമ നടപടി സ്വീകരിച്ചു വരുന്നതായും വീണ ജോർജ് വ്യക്തമാക്കി.
കൊച്ചി വാട്ടർ മെട്രോ, കാക്കനാട് സ്റ്റേഷനെ കിൻഫ്ര ഇൻഫോ പാർക്ക്, കാക്കനാട് സിവിൽ സ്റ്റേഷൻ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് ഇന്ന് ആരംഭിക്കും. 3 ബസ്സുകളാണ് സർവീസിന് ഉപയോഗപ്പെടുത്തുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമ ബോധവൽക്കരണത്തിനായി തയ്യാറാക്കിയ 2 ഷോർട്ട് ഫിലിമുകൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രകാശനം ചെയ്തു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ KSFDCയുമായി സഹകരിച്ച് ഭിന്നശേഷി അവകാശ നിയമത്തിലെ 19-37 വകുപ്പുകൾ അടിസ്ഥാനമാക്കിയാണ് 3 മിനിറ്റ് വീതം വരുന്ന 2 ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചത്. 30 ദശലക്ഷത്തോളം വരുന്ന മലയോര കർഷകരെ സംസ്ഥാന ഗവൺമെന്റ് അവഗണിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. വന്യമൃഗ ആക്രമണത്തിൽ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയും വനമന്ത്രിയും നിസ്സംഗത പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വന്യമൃഗ ആക്രമണത്തിൽ നിന്നും കാർഷിക തകർച്ചയിൽ നിന്നും മലയോര ജനതയെയും കർഷകരെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി നടത്തുന്ന മലയോര സമരയാത്രയ്ക്ക് കോഴിക്കോട് കോടഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF അധികാരത്തിൽ വന്നാൽ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തി വനവും കൃഷിഭൂമിയും വേർതിരിക്കുന്നതിന് വേണ്ട വ്യക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു. 3 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 145 റൺസ് എടുത്തു. 5 മത്സര പരമ്പരയിൽ 2-1 ഇന്ത്യ മുന്നിലാണ്. 4 മത്സരം വെള്ളിയാഴ്ച പൂനെയിലാണ്. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC ജയം. ന്യൂഡൽഹിയിൽ 1-1 2 ഗോളുകൾക്കാണ് പഞ്ചാബ് FC അവർ തോൽപ്പിച്ചത്. ഇന്ന് വൈകിട്ട് 7:30 ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് FC നേരിടും. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്നിറങ്ങും. FC ബംഗളൂരുവാണ് എതിരാളികൾ. വൈകിട്ട് 7:00 മത്സരം. CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇന്ന് വടകരയിൽ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 500 പ്രതിനിധികൾ പങ്കെടുക്കും. വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കാസർകോട് നടത്തിയ ജില്ലാതല സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ ഹൃദയത്തിലെ പച്ചയായ വികാരങ്ങളെ നിർലജ്ജമായി പറഞ്ഞു തരുന്നവയാണ് MT നോവലുകളെന്ന് മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ K.ജയകുമാർ പറഞ്ഞു. MT P ജയചന്ദ്രനും കൊല്ലത്തിന്റെ സ്നേഹാദരവായി ഓർമ്മത്തണൽ എന്ന പേരിൽ വേദിക സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗ പ്രശ്നത്തിന് ഗവൺമെന്റിനും വനം വന്യജീവി വകുപ്പിനും കൃത്യമായ കർമ്മപദ്ധതിയും തുടർ പ്രവർത്തനങ്ങളും വേണമെന്ന് MK രാഘവൻ MP പറഞ്ഞു. ജിബിൻ P മൂഴിക്കലിന്റെ 9 ചരമവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടന്ന സംവാദ പരിപാടിയിൽ കാടിറങ്ങുന്ന ഭീതി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദേശീയപാതയിൽ കണ്ണൂർ പുതിയ തെരുവിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി വെള്ളിയാഴ്ച മുതൽ February 4 വരെ 5 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കും. പുതിയ തെരുവിൽ 8 പരിഷ്കാരങ്ങളാണ് താൽക്കാലികമായി നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ചൂടുകൂടും. ഇന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പകൽ 11 മുതൽ 3 വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് മുഖദാറിൽ നിന്നും ബുള്ളറ്റ് മോഷ്ടിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ സ്വദേശികളായ മുഹമ്മദ് ഷിറാസ്, മുഹമ്മദ് ഷിബിലി എന്നിവരാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ദിശാനിർണയ ഉപഗ്രഹം NVS-02 വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100-ാമത് വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ISRO. രാജ്യത്തിന്റെ വികസനയാത്രയിൽ സ്പോർട്സ് അവിഭാജ്യ ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 38-ാമത് ദേശീയ ഗെയിംസ് ഡെറാഡൂണിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര പോലീസ് പിടിയിൽ. നെന്മാറ SHO സസ്പെൻഡ് ചെയ്തു. ഇന്ന് ദേശീയ മാധ്യമദിനം. സംസ്ഥാനത്തെ ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിൽ പല രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തതായി മന്ത്രി വീണ ജോർജ്. 3 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @News_Calicut എന്ന X ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.